മർക്കോസ് അധ്യായം 8. മറ്റൊരിക്കൽ വീണ്ടും അനേകം പേർ യേശുവിന്റെ അടുത്തെത്തി. അവർക്ക് കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു. അതിനാൽ യേശു തന്റെ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചു. അവൻ പറഞ്ഞു,
എനിക്ക് ഈ ആളുകളോട് അനുകമ്പ തോന്നുന്നു. കഴിഞ്ഞ 3 ദിവസമായി അവർ എന്നോടൊപ്പമാണ്, ഇപ്പോഴാകട്ടെ അവർക്ക് തിന്നാനൊന്നുമില്ല. വിശപ്പോടെ ഞാൻ അവരെ അയക്കില്ല. അവരെ അങ്ങനെ അയച്ചാൽ വീട്ടിലേക്ക് പോകും വഴി അവർ തളർന്നു വീഴും. അവരിൽ ചിലർ ഇവിടെ നിന്ന് വളരെ ദൂരെയാണ് താമസം.
യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു,
പക്ഷേ നമ്മൾ ജനവാസ പ്രദേശത്ത് നിന്ന് വളരെ അകലെയാണ്. ഇത്രയും പേർക്ക് ആവശ്യമുള്ളത്ര അപ്പം എവിടെ നിന്ന് കിട്ടും?
അപ്പോൾ യേശു ചോദിച്ചു,
നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്?
അവർ പറഞ്ഞു,
7.
യേശു ആൾക്കാരോട് നിലത്തിരിക്കാൻ കൽപ്പിച്ചു. അനന്തരം അവൻ 7 അപ്പമെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. അപ്പം മുറിച്ച് അവൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവ ആളുകൾക്ക് വിളമ്പാൻ അവൻ കൽപ്പിച്ചു. ശിഷ്യന്മാർ അങ്ങനെ ചെയ്തു. ശിഷ്യന്മാരുടെ വശം കുറച്ച് ചെറിയ മീനും ഉണ്ടായിരുന്നു. യേശു മീൻ തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എന്നിട്ട് അവയും വിതരണം ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും വയറു നിറയെ ഭക്ഷിച്ചു. എന്നിട്ടും 7 കുട്ട ഭക്ഷണം അവർ ശേഖരിച്ചു. 4000 പേർ ആഹാരം കഴിച്ചു. അവർ തിന്നുകഴിഞ്ഞപ്പോൾ വീടിനുള്ളിലേക്ക് പോയിക്കൊള്ളാൻ യേശു അവരോട് പറഞ്ഞു. യേശു ശിഷ്യന്മാരോടൊത്ത് വള്ളത്തിൽ കയറി ദൽമനൂഥയിലേക്ക് പോയി. പരീശന്മാർ വന്ന് യേശുവിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവർക്ക് യേശുവിനെ പരീക്ഷിക്കണമായിരുന്നു. അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെങ്കിൽ ആകാശത്തുനിന്ന് ഒരു അത്ഭുത കർമ്മം കാണിക്കാൻ അവർ ആവശ്യപ്പെട്ടു. യേശു മാനസിക വ്യഥയോടെ പറഞ്ഞു,
എന്താണ് നിങ്ങൾ അടയാളമായി ഒരു അത്ഭുതം കാണിക്കാൻ ആവശ്യപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഈ തലമുറയ്ക്ക് അടയാളമൊന്നും തരികയില്ല.
അനന്തരം യേശു പരീശന്മാരെ വിട്ട് ഒരു വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. വഞ്ചിയിൽ ശിഷ്യന്മാരുടെ കയ്യിൽ ഒരപ്പക്കഷ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ കരുതാൻ അവർ മറന്നു. യേശു അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു,
സൂക്ഷിച്ചിരിക്കുക, പരീശന്മാരുടെയും ഹെരോദാവിന്റെയും പുളിമാവിനെ സൂക്ഷിക്കുക.
ശിഷ്യന്മാർ അതിന്റെ അർത്ഥം എന്തെന്ന് ചർച്ച ചെയ്തു. അവർ പറഞ്ഞു,
നമുക്ക് അപ്പമില്ലാത്തതിനാലായിരിക്കാം അവൻ ഇങ്ങനെ പറഞ്ഞത്.
ശിഷ്യന്മാർ ഇതേ പറ്റിയാണ് പറയുന്നതെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതിനാൽ അവൻ അവരോട് പറഞ്ഞു,
എന്താണ് നിങ്ങൾ അപ്പമില്ലാത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സ് അടഞ്ഞിരിക്കുന്നോ? നിങ്ങൾ ഇനിയും കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്തതെന്താണ്? കാഴ്ചയില്ലാത്ത കണ്ണുകളോ നിങ്ങൾക്കുള്ളത്? ശ്രവണശക്തിയില്ലാത്ത കാതുകളോ നിങ്ങളുടേത്? നമുക്ക് ആവശ്യത്തിന് അപ്പമില്ലാതിരുന്നപ്പോൾ ഞാൻ ചെയ്തത് ഓർക്കുന്നില്ലേ? 5 അപ്പം കൊണ്ട് ഞാൻ 5000 തൃപ്തരാക്കി. മിച്ചം വന്ന അപ്പം ശേഖരിച്ചത് ഓർക്കുന്നില്ലേ?
ശിഷ്യന്മാർ പറഞ്ഞു,
12 കുട്ടകൾ.
7 അപ്പക്കഷ്ണങ്ങളെ 4000 ഞാൻ വിളമ്പിയത് ഓർക്കുന്നില്ലേ? മിച്ചം വന്ന എത്ര അപ്പക്കൊട്ടകൾ നിങ്ങൾ ശേഖരിച്ചു?
ശിഷ്യന്മാർ പറഞ്ഞു,
7.
അനന്തരം യേശു അവരോട് പറഞ്ഞു,
നിങ്ങൾ ഇവയെല്ലാം ഓർക്കുന്നു, എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ത്?
യേശുവും ശിഷ്യന്മാരും ബേത്ത്സയിദയിലെത്തി. അവിടെ ചിലർ ചേർന്ന് ഒരു അന്ധനെ യേശുവിന്റെ മുമ്പിൽ എത്തിച്ചു. അവനെ സ്പർശിക്കാൻ അവർ യേശുവിനോട് അപേക്ഷിച്ചു. അതിനാൽ യേശു അന്ധന്റെ കരം പിടിച്ച് ഗ്രാമത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. യേശു അയാളുടെ കണ്ണുകളിലേക്ക് തുപ്പി. എന്നിട്ട് അയാളുടെ മേൽ കൈകൾ വെച്ച് ചോദിച്ചു,
നിനക്കിപ്പോൾ എന്തെങ്കിലും കാണാമോ?
അന്ധൻ നോക്കി പറഞ്ഞു,
അതെ, എനിക്കിപ്പോൾ മനുഷ്യരെ കാണാം. അവർ മരങ്ങൾ പോലെ ചുറ്റും നടക്കുന്നു.
യേശു വീണ്ടും അയാളുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അപ്പോൾ അയാൾ കണ്ണു മലർക്കെ തുറന്നു. അയാളുടെ കണ്ണുകൾ സുഖം പ്രാപിച്ചു. അയാൾക്ക് എല്ലാം വ്യക്തമായി കാണാം എന്നായി. യേശു അയാളോട് നഗരത്തിൽ പോകരുത് എന്നും വീട്ടിലേക്ക് പോകാനും പറഞ്ഞു. യേശുവും ശിഷ്യന്മാരും ഫിലിപ്പോസിന്റെ കൈസര്യയ്ക്ക് പോയി. അവർ നടക്കുന്നതിനിടയിൽ യേശു അവന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു,
ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്?
ശിഷ്യന്മാർ പറഞ്ഞു,
നീ സ്നാപക യോഹന്നാനാണെന്ന് ചിലർ പറയുന്നു, ഏലിയാവാണെന്ന് മറ്റു ചിലർ, വേറെ ചിലർ പറയുന്നത് നീ പ്രവാചകന്മാരിൽ ഒരാളാണെന്നാണ്.
അപ്പോൾ യേശു ചോദിച്ചു,
ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്?
പത്രോസ് പറഞ്ഞു,
അങ്ങാണ് ക്രിസ്തു.
യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
ഞാൻ ആരാണെന്ന് ആരോടും പറയരുത്.
അനന്തരം മനുഷ്യപുത്രന് ഒരുപാട് സഹിക്കാനുണ്ടെന്ന് യേശു അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. മനുഷ്യപുത്രൻ മൂപ്പന്മാരാലും മഹാപുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും തള്ളപ്പെടുമെന്നും അവൻ പഠിപ്പിച്ചു. മനുഷ്യപുത്രൻ കൊല്ലപ്പെടുമെന്നും മൂന്നാം നാൾ അവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും യേശു പഠിപ്പിച്ചു. അവൻ ഒന്നും രഹസ്യമായി വെച്ചില്ല. പത്രോസ് ഒറ്റയ്ക്ക് യേശുവിനോട് സംസാരിക്കാൻ തുടങ്ങി. അതെല്ലാം പറഞ്ഞതിനാൽ പത്രോസ് യേശുവിനെ വിമർശിച്ചു. പക്ഷേ യേശു തിരിഞ്ഞ് തന്റെ ശിഷ്യന്മാരെ നോക്കി. അനന്തരം അവൻ പത്രോസിനെ ശകാരിച്ചു. യേശു പത്രോസിനോട് പറഞ്ഞു,
സാത്താനെ, എന്റെ അടുത്തുനിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മനുഷ്യർ പ്രധാനമെന്ന് കരുതുന്നവയാണ് നീ ചിന്തിക്കുന്നത്.
അനന്തരം യേശു ജനങ്ങളെ തന്റെ അരികിലേക്ക് വിളിച്ചു. അവന്റെ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു,
എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവൻ അവനെ തന്നെ ഉപേക്ഷിക്കണം, അവൻ തന്റെ കുരിശുമെടുത്ത് എന്നെ പിന്തുടരണം. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവന് അത് നഷ്ടമാകും, എന്നാൽ സ്വന്ത ജീവൻ എനിക്കും സുവിശേഷത്തിനുമായി നൽകുന്നവൻ എന്നേക്കുമായി രക്ഷിക്കപ്പെടും. സ്വന്തം ആത്മാവ് നരകത്തിൽ നഷ്ടപ്പെടുന്നവന് ലോകം മുഴുവനും കിട്ടിയാലും എന്തു പ്രയോജനം? ആത്മാവ് തിരിച്ചു കിട്ടാൻ പകരം മറ്റെന്തെങ്കിലും കൊടുക്കാൻ ഒരുവനും കഴിയില്ല. ഇന്നത്തെ ആൾക്കാർ പാപം നിറഞ്ഞവരാണ്, ദൈവത്തോട് വിശ്വസ്തതയില്ലാത്തവരാണ്. അവരുടെ നടുവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ എന്നെപ്പറ്റിയും എന്റെ ഉപദേശത്തെപ്പറ്റിയും ലജ്ജിക്കരുത്. ലജ്ജിച്ചാൽ എന്റെ പിതാവിന്റെ മഹത്വത്തോടും വിശുദ്ധ ദൂതന്മാരോടും കൂടെ ഞാൻ എഴുന്നള്ളുമ്പോൾ അയാളെ ഓർത്ത് ഞാനും ലജ്ജിക്കും.